കഥാരൂപങ്ങളിലെ ഭാഷാ വ്യവഹാരത്തെ സാധാരണ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നെന്ന ചോദ്യത്തിന് 1925 ബോറിസ് ടൊമോഷെവ്സ്കി തന്റേതായ ഉത്തരം കണ്ടെത്തുകയുണ്ടായി. ഭാഷയിലല്ല, അവതരണത്തിലാണ് കഥാരൂപങ്ങൾ വ്യത്യസ്തത പുലർത്തുന്നതെന്ന് എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഫാബുല, സ്യൂഡറ്റ് എന്നീ പരികല്പനകൾ കിടനിർത്തിക്കൊണ്ടാണ് ടൊമോഷെവ്സ്കി സാധാരണ വ്യവഹാരവും കഥാരൂപങ്ങളും തമ്മിലുള്ള അന്തരം സമർത്ഥിക്കുന്നത്. 1921 ഷോക്ലോവ്സ്കി ആവിഷ്കരിച്ച സമ്പ്രദായങ്ങളാണവ. ഫാബുല കഥയാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം അഥവാ കഥാത്തിന് ആസ്പദമായ സംഭവം. ഫാബുലയെ കഥാകാരൻ ആഖ്യാതാവ് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെയാണ് സ്യൂഡറ്റ് രൂപപ്പെടുന്നത്. കഥ എങ്ങനെ പറഞ്ഞിരിക്കുന്നുവോ അതാണ് സ്യൂഡറ്റ്. പേജ് 517. ഫാബുലയെ കഥാസംഭവമെന്നും സ്യൂഡറ്റിനെ ഇതിവൃത്ത സംവിധാനമെന്നും വിളിക്കാം. സ്യൂഡറ്റ് പറയപ്പെട്ട കഥയാണ്. അതിലാണ് അപരിചയവത്കരണം സാധ്യമാകുന്നത്. ഫാബുല എന്ന ലോകസംഭവത്തെ അഥവാ സങ്കല്പസംഭവത്തെ കലാസംഭവമാക്കുന്ന അഥവാ കഥന രൂപത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന അപരിചയവൽക്കരണ തന്ത്രമത്രേ സ്യൂഡറ്റ്. സ്യൂഡറ്റ് അതിലേക്ക് തന്നെ ദത്തസദ നായകൻ വായനക്കാരനെ ക്ഷണിക്കുന്നു. ഒരേ ഫാബുലയിൽ നിന്നും അനേകം സ്യൂഡറ്റുകൾ രൂപപ്പെടാം. നാടോടി കഥകളുടെ പഠനത്തിൽ നിന്ന് ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്താൻ വ്ളാഡിമിർ പോപ്പിന് സാധിച്ചു. ഒരേ ഫാബുലയിൽ നിന്നും ആണ് നിരവധി നാടോടി കഥകൾ ആവിർഭവിക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. പ്രോപ്പ് ഒരു ഫോർമലിസ്റ്റ് ആയിരുന്നില്ല. ഒരേ കഥയുടെ തന്നെ വ്യത്യസ്ത കഥനങ്ങളെക്കുറിച്ച് പറയുക മാത്രമായിരുന്നു പ്രോപ്പിൻ്റെ ലക്ഷ്യം. സാഹിത്യയുടെ നിർദ്ധാരണം അദ്ദേഹം ലക്കാക്കിയിരുന്നില്ല. കവിതയെ അതിൽ തന്ത്രങ്ങളുടെ സാകല്യമായാണ് ആദ്യകാലങ്ങളിൽ ഫോർമലിസ്റ്റുകൾ കണ്ടത്. തന്ത്രങ്ങളുടെ സഹജ ഗുണങ്ങൾ സാഹിത്യകതയെ നിർമ്മിച്ചെടുക്കുന്നു. പ്രസ്തുത ഗുണങ്ങളും സാഹിത്യ എന്ന ഫലവും തൊട്ടുകാണിക്കുന്നതിലായിരുന്നു അവർക്ക് താല്പര്യം. അഭിരുചയവൽക്കരണ തന്ത്രങ്ങളുടെ ഫലമാണ് സാഹിത്യകത എന്ന നിയമം അവർ ഉയർത്തിപ്പിടിച്ചു. കാലക്രമേണ ഫോർമലിസ്റ്റുകളുടെ നിലപാടിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചു. സാധാരണ ഭാഷയിൽ നിന്നും സാഹിത്യത്തിനുള്ള വ്യതിരേഖം രേഖപ്പെടുത്താനുള്ളത് കൊണ്ട് മാത്രം സാഹിത്യ പഠനം ചരിതാർത്ഥകമാകുമെന്ന് ധാരണ അവർ പുറന്തള്ളി. ഒരു സാഹിത്യകൃതി നിലനിൽക്കുന്നത് അന്യകൃതികളിൽ നിന്നുമുള്ള അന്തരത്തിലൂടെയാണ്. തന്ത്രങ്ങൾ എന്ന സംപ്രത്യയങ്ങളിൽ നിന്നും ധർമ്മങ്ങൾ എന്ന പരികല്പനയിലേക്ക് രൂപവാദികൾ നീങ്ങി. ഒരേ രൂപമാതൃകയുടെ ആവർത്തനത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വ്യതിചലിപ്പിച്ചുകൊണ്ട് ഒരു പാഠം അപരിചിതത്തിൻ്റെ ലാവണ്യം പ്രസരിപ്പിച്ചുവെന്ന് പറയാം. സങ്കേതത്തിൻ്റെ സഹജ ഗുണമല്ല, സാന്ദർഭിക ധർമ്മമാണ് പാഠത്തെ അപരിചയവൽക്കരിക്കുന്നതെന്ന് പറയാം. ഭാഷയെ മുറുക്കിയും അയച്ചും താളഘടനകൾ നിരന്തരം മാറ്റിയും കവിത എഴുതാൻ എഴുത്തച്ഛനെ ഓർത്താൽ മതി ഇക്കാര്യം ബോധ്യമാകാൻ. സാഹിത്യത്തിൽ ഉണ്ടാകുന്ന കലാപരമായ പരിണാമങ്ങൾക്കെല്ലാം അഭിരുചയവൽക്കരണം എന്ന നിലീന ലക്ഷ്യമുണ്ട്. പുതിയ ഗണങ്ങൾ ആവിർഭവിക്കുന്നു, നിലനിന്നു പോരുന്ന ഗണങ്ങൾ നവീകരിക്കപ്പെടുന്നു, പഴയ രൂപങ്ങൾ തിരോഭവിക്കുന്നു. സാഹിത്യചരിത്രത്തിലെ നിത്യസംഭവങ്ങളാണിവ. നോവലിൻ്റെ കാര്യമെടുക്കുക. 19-ാം നൂറ്റാണ്ടിലെ റിയലിസ്റ്റിക് നോവൽ അന്തർധാനം ചെയ്തു. 20-ാം നൂറ്റാണ്ടിലെ നവനോവലുകൾ പകരം വന്നു. 1960-കളോടെ അവയും മാഞ്ഞു. പിന്നീട് ആധുനികോത്തര നോവലുകൾ ആവിർഭവിച്ചു. എന്തിന്? അപരിചയവൽക്കരിക്കുന്നതിന് എന്നാണ് രൂപവാദികളുടെ മറുപടി. എന്നാൽ തീർത്തും ശാശ്വതമാണ് സാഹിത്യപാഠം എന്ന് അവർ ശ്രദ്ധിച്ചില്ല. ലോകത്തിൽ നിന്നും അമ്പേ വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല അത്. ലോകവും പാറയും പാഠവും തമ്മിൽ ഉള്ള പരസ്പരം അവർ അംഗീകരിക്കാതിരുന്നിട്ടില്ല. പേജ് 518. റഷ്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥ തത്സംബന്ധമായ ചർച്ചകളുമായി മുന്നോട്ട് നീങ്ങാൻ അവരെ അനുവദിച്ചില്ലെന്നു മാത്രം. ആധുനിക സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ ജനനവർഷം 1917 ടെറി ഈഗിൾട്ടൺ അഭിപ്രായപ്പെടുകയുണ്ടായി. കാരണം ആ വർഷമാണ് വിക്ടർ ഷ്ലോവസ്കി ആർട്ട് ഈസ് ഡിവൈസ് എന്ന നിർണായകമായ പ്രബന്ധം പ്രസിദ്ധീകരിച്ചുകൊണ്ട് രൂപവാദ ചർച്ചകൾക്ക് നാന്ദി കുറിച്ചത്. എങ്കിലും മുമ്പ് സൂചിപ്പിച്ചതുപോലെ രൂപവാദം പ്രചാരമാർജിച്ചത് 1960-കളിലൂടെ മാത്രമാണ്. റഷ്യൻ രൂപവാദം രണ്ട് ഗ്രൂപ്പുകളുടെ വിമർശ സമ്പ്രദായമാണ് സംസൂചനം ചെയ്യുന്നതെന്ന് പറയാം. ഒന്ന്, മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ. 2, ഒപ്പോജാസോ ഗ്രൂപ്പ്. കാവ്യഭാഷയുടെ പാഠത്തിന് വേണ്ടിയുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഒപ്പോജാസ്. റോമൻ യക്കോബ്സൺ, വിക്ടർ ഷ്ലോവസ്കി, ബോറിസ് എച്ചൻ ബൗം, ബോറിസ് ടൊമോഷെവ്സ്കി, യൂറി ടൈനോനോവ് എന്നിവരായിരുന്നു ഏറ്റവും ശ്രദ്ധേയരായ രൂപവാദികൾ. അവരുടെ അന്വേഷണങ്ങൾ ഭാഷയെയും സാഹിത്യകൃതിയുടെ ഉരൂപപരമായ തന്ത്രങ്ങളെയും ആണ് പ്രദക്ഷിണം വെച്ചത്. ഒരു പാഠത്തെ സാഹിതീയമാക്കുന്ന കരുക്കളെക്കുറിച്ചാണ് അവർ ചിന്തിച്ചത്. ഷ്ലോവസ്കി എഴുതി, ഒരു വസ്തുവിൻ്റെ കലാനിർഭരത അനുഭവിക്കാനുള്ള മാർഗമാണ് കല. വസ്തു പ്രധാനമല്ല. കലയിലെ അപരിചയവൽക്കരണ തന്ത്രത്തിന് ഷ്ലോവസ്കി ടോൾസ്റ്റോയിയെ ഉദാഹരിക്കുന്നുണ്ട്. പരിചിതത്തെ അപരിചിതമാക്കുന്നതിന് വേണ്ടി ടോൾസ്റ്റോയി പരിചിത വസ്തുവിനെ നാമകരണം ചെയ്യുന്നില്ല. അദ്ദേഹം വസ്തുവിനെ വിവരിക്കുന്നു. താൻ ആദ്യമായാണ് വസ്തുവിനെ കാണുന്നത് എന്ന ഭാവത്തിൽ. ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഇപ്പോൾ സംഭവിച്ചതാണെന്ന മട്ടാണ് ടോൾസ്റ്റോയ്ക്ക്. ഗോൾസ്റ്റോമറിലെ ആഖ്യാതാവ് ഒരു കുതിരയാണ്. കുതിരയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കഥനത്തെ അഥവാ കഥയുടെ ഉള്ളടക്കത്തെ അപരിചയവൽക്കരിച്ച് അനാദൃശ്യമാക്കുന്നത്. ശ്ലോവസ്കിയുടെ ഉദ്ധരണത്തിൽ നിന്നും ഏതാനും വാക്യങ്ങൾ പകർത്താം. ഐ അണ്ടർസ്റ്റുഡ് വെൽ വാട്ട് ദേ സെഡ് അബൌട്ട് വിപ്പിംഗ് ആൻഡ് ക്രിസ്ത്യാനിറ്റി ബട്ട് ദെൻ ഐ വാസ് ആബ്സല്യൂട്ട്ലി ഇൻ ദ ഡാർക്ക് വാട്ട്സ് ദ മീനിങ് ഓഫ് ഹിസ് ഓൺ ഹിസ് കോൾഡ് ദ വേൾഡ്സ് മൈ ഹോസ് റെഫർ ടു മീ എ ലിവിംഗ് ഹോസ് ആൻഡ് സീംഡ് ആസ് സ്ട്രേഞ്ച് ടു മീ ആസ് ദ വേർഡ്സ് മൈ ലാൻഡ് മൈ എയർ മൈ വാട്ടർ. രൂപമുള്ളിടത്തെല്ലാം അപരിചയവൽക്കരണം ഉണ്ടാകുമെന്നാണ് തൻ്റെ തോന്നലെന്ന് ശ്ലോവസ്കി അഭിപ്രായപ്പെടുന്നു. സാഹിത്യ ബിംബം ലോകവസ്തുക്കളെ അറിയാനുള്ള ഉപാധിയല്ല, അവയെക്കുറിച്ചുള്ള ദർശനമാണ് സാഹിത്യ ബിംബം ഉത്പാദിക്കുന്നത്. ജീവിതത്തിൻ്റെ സങ്കീർണതകളെ അത് വെളിപ്പെടുത്തുന്നുവെന്ന വസ്തുതയെ അംഗീകരിച്ചുകൊണ്ടാണ് ശ്ലോവസ്കി ഇപ്രകാരം പറയുന്നത്. പേജ് 519. ഫോർമലിസത്തിൽ നിന്നും വെളിച്ചം ഉൾക്കൊണ്ടാണ് പ്രാഗ് ഘടനാവാദികൾ സാഹിത്യ സിദ്ധാന്തത്തിൽ ഇടപെട്ടത്. സാഹിത്യ പഠനത്തെ ഒരു ഘടനയായാണ് അവർ കണ്ടത്. ഘടനയിൽ ഘടകങ്ങൾ അന്യോന്യബന്ധം അന്യോന്യസിതവുമാണെന്ന് അവർ സിദ്ധാന്തിച്ചു. ഘടനയിൽ നിന്ന് എടുത്തുമാറ്റി ഒരു ഘടകത്തെയും വിശകലനം ചെയ്യാൻ അവർ ഒരുക്കമായിരുന്നില്ല. കൃതി സാമഗ്രിയവുമായി അവ ഓരോ ഘടകവും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതിൻ്റെതായ ധർമ്മത്തിലൂടെ അഥവാ പ്രവർത്തനത്തിലൂടെയാണ്. നമുക്കറിയാം ഭാഷയെ സംബന്ധിച്ച പരത്രഹരി ദർശനത്തിൻ്റെ കാതലും ഈ ആശയം തന്നെ. വാക്യത്തിൻ്റെ ഘടകങ്ങൾ എന്ന നില മാത്രമാണ് വാക്കുകൾക്കുള്ളതെന്നാണ് ഭർതൃഹരി ദർശിച്ചത്. വാക്യത്തിൻ്റെ സ്ഥാനത്ത് പാഠം എന്ന സമ്പ്രത്യയത്തെ പകരം വയ്ക്കുമ്പോൾ ഘടനാവാദികളുടെ സമീപത്ത് നാം എത്തുന്നു. സാഹിത്യ പാഠത്തിനുള്ളിലെ അപരിചയവൽക്കരണ ഘടകങ്ങളിലാണ് രൂപവാദികൾ ശ്രദ്ധിച്ചത്. സാഹിത്യ പാഠത്തെ അസാഹിതീയ ഭാഷകളിൽ നിന്ന് വ്യർത്തിപ്പിക്കുന്ന അംശങ്ങളും സാഹിത്യ പാഠത്തിനുള്ളിലെ അപരിചയവൽക്കരണ വൃത്തിയെ ഏതെങ്കിലും വൃത്തത്തിൽ പോഷിപ്പിക്കുന്ന അംശങ്ങളുമാണ് അവരുടെ വിചാരങ്ങൾക്ക് വിഷയമായത്. അങ്ങനെയല്ലാത്ത ഘടകങ്ങൾ അവരുടെ നേട്ടങ്ങളിൽ നിന്നും വഴുതിപ്പോയി. അതേസമയം എല്ലാ ഘടകങ്ങളുടെയും പ്രവർത്തനം നിരീക്ഷണ വിധേയമാക്കാൻ ഘടനാവാദികൾക്ക് സാധിച്ചു. പ്രവർത്തനം എന്ന രൂപവാദ പരികൽപ്പനയെ അർത്ഥവിസ്മൃതമാക്കാൻ ഘടനാവാദികൾക്ക് കഴിഞ്ഞുവെന്ന് സാരം. സാഹിത്യം അതിൽ തന്നെ ദത്തസിദ്ധമാണെന്നും അതേസമയം ബാഹ്യലോകത്തെയും അത് സംസൂചനം ചെയ്യുന്നുണ്ടെന്നും ഘടനാവാദികൾ തിരിച്ചറിഞ്ഞു. ചുറ്റുപാടുകളിൽ നിന്നുള്ള വ്യത്യാസത്തിലൂടെ അപരിചയവൽക്കരണ ഫലസിദ്ധി സാധ്യമാക്കുന്ന പാഠഘടകങ്ങളുടെ സ്പന്ദമായിരുന്നു ഫോർമലിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ പ്രവർത്തനം. പാഠത്തിൻ്റെ സാകല്യേനയുള്ള സ്പന്ദത്തിൻ്റെ പ്രവർത്തനത്തിൽ ഘടനാവാദികൾ സശ്രദ്ധരായി. അപരിചയവൽക്കരണം എന്ന പരികൽപ്പനയുടെ സ്ഥാനത്ത് ഘടനാവാദികൾ പുരക്ഷേപണം എന്ന പരികൽപ്പന പകരം വെച്ചു. പ്രസ്തുത പരികൽപ്പനയുടെയും ഈറ്റെല്ലാം ഫോർമലിസം തന്നെ ആയിരുന്നുവെന്ന് വേറൊരു കാര്യം. യാൻ മുഗറോവ്സ്കി ഭാഷണത്തിൻ്റെ പുരക്ഷേപണത്തിൻ്റെ ഫലമാണ് കാവ്യഭാഷയെന്ന് ഏറെ മുമ്പ് തന്നെ നിരീക്ഷിച്ചിരുന്നു. കാവ്യകൃതിയുടെ പുരക്ഷേപണം ചെയ്യപ്പെട്ടതും അല്ലാത്തതുമായ ഘടകങ്ങളുടെ പാരസ്പര്യമാണ് അതിൻ്റെ ഘടനയെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. ഘടനാവാദികൾ പുരക്ഷേപണ തത്വത്തെ തങ്ങളുടേതായ രീതിയിൽ പുതുക്കി ചമച്ചു. അങ്ങനെ അപരിചയവൽക്കരണത്തിനു പകരം സമകാല സാഹിത്യ വിമർശനത്തിൽ പുരക്ഷേപണം എന്ന പരികൽപ്പന സ്ഥാനം പിടിച്ചു. പശ്ചാത്താപം ഇല്ലാത്ത പുരക്ഷേപണം സാധ്യമല്ല. പശ്ചാത്തലം അപരിചിതത്തിൻ്റെ മണ്ഡലമാണ്. പുരക്ഷേപണമാണ് അപരിചിതത്തെ സൃഷ്ടിക്കുന്നത്. ഒരേ ഘടനയുടെ ഘടകങ്ങളാണിവ എന്ന് സ്പഷ്ടം. ഇവ രണ്ടും ചേർന്നാണ് കവിതയ്ക്ക് ഫലസിദ്ധി നൽകുന്നത്. പേജ് 520. വ്യത്യാസത്തിൽ നിന്നുമാണ് ഭാഷീയ ചിഹ്നങ്ങളുടെ അഥവാ വാക്കുകളുടെ വ്യുത്പത്തി എന്ന് സോഷ്വർ പറയും. കനം, കടം, കയം, കരം, കലം എന്നീ വാക്കുകൾ ഉദാഹരണമായി എടുക്കുക. ദ്വിതീയ വിജ്ഞാനത്തിൻ്റെ വ്യഞ്ജനത്തിൻ്റെ വ്യത്യസ്തമാണ് ഇവിടെ വാക്കുകളെ വ്യതിരിക്തമാക്കുന്നത്. സോഷ്യർ ഭാഷാ വ്യവസ്ഥയിൽ നിർമ്മിക്കുന്ന ഘടകങ്ങളെ ഇങ്ങനെ വിശദീകരിക്കുന്നു. ദ മോസ്റ്റ് പ്രിസൈസ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ബീയിങ് വാട്ട് ദ അതേഴ്സ് ആർ നോട്ട്. ഭാഷാലോകത്തെ നിർണ്ണയിക്കുന്നു, യഥാർത്ഥത്തെ കെട്ടുപിടിക്കുന്നു എന്നാണ് സോഷ്യർ വ്യഞ്ജിപ്പിക്കുന്നത്. ഫോർമലിസ്റ്റുകളുടെ കാഴ്ചപ്പാടിനോടാണ് ഈ നിലപാടിൽ നിന്ന് മൈത്രി വ്യക്തം.